2021 April 4 ഞായർ വാരാന്ത്യ കൗമുദി സിനിമാ പേജിൽ നിന്ന് ഓസ്കാർ നഷ്ടം ഓർക്കാൻ വയ്യ. പാട്ടിന്റെ ആഴക്കടൽ, മലയാളികളുടെ ഹൃദയത്തിലെ സംഗീതത്തിന്റെ കയ്യൊപ്പ്, ഔസേപ്പച്ചൻ, ജീവിതത്തിലെ മറക്കാനാവാത്ത ഓസ്കാർ അനുഭവം പങ്കിടുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് വിജയ് CH. ഔസേപ്പച്ചനും ഞാനും തമ്മിൽ ഒരു ദിവസം മുഴുവൻ സംഗീതം സംസാരിച്ചാൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ശരിക്കും ബോറടിച്ചേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ജനപ്രിയമാകുന്നതിന്റെ രഹസ്യം അല്പമെങ്കിലും എനിക്ക് മനസ്സിലായേക്കാം. രണ്ടാമത്തേതിനാണ് സാധ്യത കൂടുതലെങ്കിലും ഔസേപ്പച്ചന്റെ ഇടത്തും വലത്തും ഇരുന്ന് ആഴത്തിൽ സംഗീതം പഠിച്ച AR റഹ്മാനെ പോലെയോ വിദ്യാസാഗറിനെ പോലെയോ ഞാൻ ആവുകയേയില്ല. ബാല്യകാല ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന കണ്ണാന്തുമ്പി പോരാമോ എന്ന ഗാനം ഞാൻ ആദ്യം കേൾക്കുന്നത് 80s അവസാനത്തിലാണ്. അന്നു മുതലുള്ള മോഹമായിരുന്നു ഈ ഗീതത്തിന് സംഗീതം നൽകിയ ഔസേപ്പച്ചനെ കണ്ടൊന്ന് സംവദിക്കണമെന്ന്. വിഭിന്ന കാരണങ്ങളാൽ നടക്കാതെ പോയ ആ അഭിമുഖം കുറച്ചു ദിവസങ്ങൾക്ക് മുന്നെയാണ് സാധ്യമായത്. സംസാരശേഷിയില്ലാത്ത തന്റെ ഒരു കഥാപാത്രത്തിന്റെ സകല വികാര വിചാരങ്ങളും ഒരു സംഗീത ഉപകരണം ഉപയോഗിച്ച് പ്രകടിപ്പിക്കാൻ വയലിനിൽ വിസ്മയം സൃഷ്ടിക്കുന്ന ഔസേപ്പച്ചന് ചലച്ചിത്ര സംവിധായകൻ ഭരതനെ ഏൽപ്പിച്ചത് സ്വാഭാവികം. നിലവാരമുള്ളൊരു മലയാള പടമെന്ന് കണ്ടവരെല്ലാം വിലയിരുത്തിയ ആരവത്തിന്റെ വിജയം അതിന്റെ സംവിധായകന്റേത് മാത്രമല്ല ഔസേപ്പച്ചന്റെ കൂടിയാണെന്ന് പ്രേക്ഷക ലോകം ശ്രദ്ധിച്ചിരുന്നു. ഔസേപ്പച്ചൻ സ്വതന്ത്രമായി സംഗീതം നൽകിയ ഭരതന്റെ കാതോട് കാതോരത്തിന് മുന്നേ തന്നെ ഒരു സംഗീത പ്രതിഭയെ മലയാള സിനിമ കണ്ടെത്തിയിരുന്നുവെന്ന് പറയുന്നതായിരിക്കും അതിനാൽ കൂടുതൽ ശരി. സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയത് ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം എന്ന ഗാനത്തിലൂടെയാണ്. ഒരുപക്ഷെ വയലിന്റെ റേഞ്ച് എന്താണെന്ന് മലയാളികൾ മനസ്സിലാക്കിയതും ഈ ഗാനത്തിലൂടെയാണ്. ഈ മധുരഗാനം ആലപിച്ച ദാസേട്ടൻ നേടിയത് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും. ദാസേട്ടന്റെ ശബ്ദം കയറിയിറങ്ങുന്ന അതിലോലമായ സകല ശ്രുതി മന്ദിരങ്ങളിലും ഔസേപ്പച്ചന്റെ മാന്ത്രിക സംഗീത ഉപകരണവും വഴിയാം വണ്ണം എത്തിയിരുന്നു. പിന്നെ താമസമുണ്ടായില്ല, ഔസേപ്പച്ചന്റെ സംഗീതം എന്നാൽ അത് വയലിൻ സൃഷ്ടിക്കുന്ന അത്ഭുതമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. ശ്രോതാക്കൾ അതിന് ഔസേപ്പച്ചൻ ടച്ച് എന്ന് പേരിട്ടു. പന്തനത്തിലെ അന്തിപ്പൊൻവട്ടം, ചിലമ്പിലെ താരും തളിരും, ഹരികൃഷ്ണൻസിലെ സമയമിതപൂർവ സായാഹ്നം, ആകാശദൂതിലെ രാപ്പാടി കേഴുന്നുവോ, ഉള്ളടക്കത്തിലെ അന്തിവേയിൽ പൊന്നുതിരും എന്നതു മുതൽ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവുമായി എത്തിയ ഒരേ കടൽ, ഓരോ ചിത്രങ്ങളും വിലയിരുത്തിയാലും ഒരു കാര്യം വ്യക്തം, നാടനായാലും ക്ലാസിക്കലായാലും മെലഡിയായാലും ശോകമായാലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്കൊരു വേറിട്ട സ്വത്വം നൽകുന്നത് മേൽപ്പറഞ്ഞ ആ ഔസേപ്പച്ചൻ ടച്ച് തന്നെയാണ്. ഫ്രീക്കി ചക്ര, ആക്രോശ്, ഖട്ടാ മീഠ, ബംബം ബോലെ മുതലായ ഹിന്ദി ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ 125 പടങ്ങളിലായി 600+ മനോഹര ഗാനങ്ങൾക്ക് ഈണം നൽകിയ ഔസേപ്പച്ചൻ ഈയിടെയിറങ്ങിയ സിനിമകളിലും ജനപ്രിയ സംഗീത സംവിധായകനായി തുടരാനുള്ള കാരണം അന്നും ഇന്നും അദ്ദേഹം സൃഷ്ടിക്കുന്ന സ്വരമാധുരിയുടെ പൊതു അടിത്തറ നിത്യഹരിതമായതുകൊണ്ടാണ്. ഔസേപ്പച്ചന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത ഉപകരണം വയലിനാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഇഷ്ടം? സംഗീതജ്ഞന്റെ കർശനമായ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് വയലിൻ. സായിപ്പന്മാർ അതിന്റെ മികവ് കുറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ ഒരു കോംപ്രമൈസും ഞാൻ ചെയ്യില്ല, മാത്രവുമല്ല ശ്രോതാക്കളുടെ അജ്ഞത ഒരു സൗകര്യമായി എടുക്കാൻ താല്പര്യവുമില്ല. ആയതിനാൽ കൃത്യതയും സൂക്ഷ്മതയും വേണ്ടുവോളം പാലിക്കാൻ വയലിനിലാണ് എനിക്ക് സാധിക്കുന്നത്. മറ്റൊരു കാരണം കൂടിയുണ്ട്, ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങിയത് വയലിൻ വായിച്ചാണ്. ജനിച്ചു വളർന്ന ഒല്ലൂരിലെ ഞങ്ങളുടെ ഇടവകയിലെ അച്ഛൻ എനിക്കൊരു വയലിൻ സമ്മാനമായി തന്നു. അങ്ങനെ പള്ളിയിലെ മ്യൂസിക്കൽ ട്രൂപ്പിൽ അംഗമായി, പിന്നീട് ഒല്ലൂരിലും തൃശൂരിലുമുള്ള പല ഗായക സംഘങ്ങളിലും വയലിനിസ്റ്റായി പ്രവർത്തിച്ചു. ചിന്തയിലൊക്കെ സംഗീതമായതിനാൽ വയലിനുമായി ഈ മേഖലയിൽ അങ്ങനെ മുന്നോട്ടു പോയി. എങ്ങനെയാണ് സിനിമാ ലോകത്തെത്തുന്നത്? തൃശൂരിൽ ജോൺസൺ ഒരു മികച്ച മ്യൂസിക് ട്രൂപ്പ് നടത്തിയിരുന്നു. ഈ ട്രൂപ്പിൽ ഞാൻ വയലിനിസ്റ്റായി ചേർന്നു. ഓർക്കസ്ട്ര ഡയറക്ടർ എന്ന നിലയിൽ ജോൺസൺ എന്റെ വയലിനിലെ പെർഫോമൻസ് ശ്രദ്ധിക്കുമായിരുന്നു. ആ ഇടയ്ക്ക് അദ്ദേഹം മുഖാന്തരം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററെ പരിചയപ്പെടുകയും ചെയ്തു. അദ്ദേഹം എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ ദേവരാജൻ മാസ്റ്ററുടെ കീഴിൽ വയലിനിസ്റ്റായി പ്രവർത്തിച്ചു തുടങ്ങി. ദേവരാജൻ മാസ്റ്റർ സിനിമാ രംഗത്ത് വളരെ തിരക്കേറിയ ഒരു സംഗീത സംവിധായകനായിരുന്നു. ഈ സമ്പർക്കത്തിലൂടെയാണ് സ്വന്തമായി സംഗീത സംവിധായകനാകാനുള്ള ആത്മവിശ്വാസം വളർന്നു വന്നത്. സംഗീത സബരിയിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷങ്ങൾ ഒന്ന് പങ്കിടാമോ? അങ്ങനെ പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഡാം 999 എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ ഞാൻ ഈണം നൽകിയ 3 ഗാനങ്ങളും മികച്ച ഗാനത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടപ്പോൾ ഐ വാസ് ഫീലിംഗ് ഇലേറ്റഡ്. ആ സമയത്ത് ഞാൻ ഹോളിവുഡിൽ ഉണ്ടായിരുന്നു. ഓസ്കാർ നോമിനേഷൻ ഡിസ്പ്ലേ ബോർഡിൽ ലോകോത്തര സംഗീതജ്ഞന്മാരുടെ ഇടയിൽ എന്റെ പേര് കണ്ടപ്പോൾ വല്ലാത്തൊരു നിർവൃതിയായിരുന്നു. ആ ഓസ്കാർ എങ്ങനെയാണ് നഷ്ടമായത്? ചില വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നേച്ചർ ഫിലിം കാറ്റഗറിയിലാണ് ഡാം 999 സബ്മിറ്റ് ചെയ്തത്. ഈ വിഭാഗത്തിൽ അധികം പടങ്ങൾ വരാൻ സാധ്യതയില്ലാത്തതിനാൽ വിജയം ഉറപ്പാണെന്നാണ് അവർ പറഞ്ഞത്. ഇംഗ്ലീഷ് ചിത്രമായതിനാൽ ഓപ്പൺ കാറ്റഗറിയിലായിരുന്നല്ലോ. മോഷൻ പിക്ചർ അക്കാദമി അവസാന നിമിഷത്തിൽ നേച്ചർ ഫിലിം കാറ്റഗറി ക്യാൻസൽ ചെയ്തു. മിനിമം 3 പടങ്ങളെങ്കിലും വേണമായിരുന്നു. ആകെ ഡാം 999 മാത്രമേ മത്സരത്തിന് എത്തിയിരുന്നുള്ളൂ. ഓർക്കാൻ കഴിയുന്നില്ല ആ ഓസ്കാർ കൈവിട്ടു പോയത്. ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു.